ശാസന കേട്ടിട്ടും സാക്ഷി കാണിക്കുന്നവൻ നിൽക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നീതിമാൻ മർദ്ദിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടക്കുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, വീഴ്ചകളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായപാലനത്തിൽ രാജ്യത്തെ നിലനിർത്തുന്നു, നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വില വിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു, നീതിമാനോ ഘോഷിച്ച് നിൽക്കുന്നു. നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു, ദുഷ്ടനോ പരിജ്ഞാനം ഇല്ലതെന്ന് അറിയുന്നില്ല. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു, ജ്ഞാനികളോ ക്രോധത്തെ സമീപിക്കുന്നു. ജ്ഞാനിക്ക് മോഷനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു, നേരുള്ളവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി സമീപിക്കുന്നു. അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രരും പീഡിതനും തമ്മിൽ എതിർപെടുന്നു, ഇരുവരുടെയും കണ്ണെ യഹോവ പ്രകാശിപ്പിക്കുന്നു. അതിനികൾക്ക് വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു, നീതിമാന്മാരും അവരുടെ വീഴ്ച കാണും. നിന്റെ മകനെ ശിക്ഷിക്കാമെന്ന് നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു, ന്യായ പ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ദാസനെ ഗുണീകരിപ്പാൻ വാക്കുമാത്രം പോരാ, അവനത് ഗ്രഹിച്ചാലും കൂട്ടാക്കിയില്ലല്ലോ. വാക്കിൽ ബന്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ദാസനെ ബാല്യം മുതൽ ലാലിച്ചു വളർത്തുന്ന അവനോട് അവനൊടുക്കം ദുശാഠ്യം കാണിക്കും. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു, അവൻ സത്യവാചകം കേൾക്കുന്നു. ഒന്നും പ്രസ്താവിക്കുന്നതാനും മനുഷ്യഭയം ഒരു കണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. നീതികെട്ടവൻ നീതിമാനെ വെറുപ്പ്, തന്മാർഗി ദുഷ്ടന്മാർക്ക് വെറുപ്പ്. ചാക്കയുടെ മകനായ ആകൂരിന്റെ വചനങ്ങൾ, ഒരു അരുളപ്പാട്. ആ പുരുഷൻ വാക്യമായത്, ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ അധ്വാനിച്ച് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ, മനുഷ്യബുദ്ധി എനിക്കില്ല, ഞാൻ ജ്ഞാനം സമ്പാദിച്ചിട്ടില്ല. പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ, വെള്ളങ്ങളെ വർഷത്തിൽ കിട്ടിയവനാർ, ഭൂമിയുടെ അറിവുകളൊക്കെയും നിയമിച്ചവനാർ. അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, എന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം എനിക്ക് നിഷേധിക്കരുത്. വ്യാജവും ഭൂഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ, ചിത്തവൃത്തി നന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർന്ന് എന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. ദാസനെ കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്, അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലമായി തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണിമകൾ എത്രയോ പൊങ്ങിയിരിക്കുന്നു. എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രനെ മനുഷ്യരുടെ ഇടയിൽ നിന്നും പിന്നുകളയുവാൻ തക്കവണ്ണം മുമ്പല്ല് വാളായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. കണ്ണത്തേക്ക് തരിയ തരിയ എന്ന് രണ്ട് പുത്രിമാരുണ്ട്, ഒരിക്കലും തൃപ്തി വരാത്തത് മൂന്നുണ്ട്, മതി എന്ന് പറയാത്ത നാലുണ്ട്. പാതാളവും മന്തിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയോ അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തേക്കാർക്ക് പൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ പിന്നുകളയുകയും ചെയ്യും. എനിക്ക് അതിവിസ്മയമായി തോന്നുന്ന മൂന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്തത് നാലുണ്ട്. ആകാശത്ത് കഴുകന്റെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്യകയോടുള്ള പുരുഷന്റെ വഴിയും തന്നെ, വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ. അവൾ പിന്നെ വായി തുടച്ചിട്ട് ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, നാലിന്റെ നിമിത്തം അവനെ സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, മോഷൻ നിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും, വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഭൂമിയിൽ എത്ര ചെറിയോ എങ്കിലും അത്യന്തം ജ്ഞാനമുള്ളതായിട്ടുള്ള നാളുണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. കുഴിമേൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടിക്കിളിക്ക് രാജാവ് ഇല്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടന്നുകൊള്ളുന്ന മൂന്നുണ്ട്, ചന്തമായി നടക്കുന്ന നാലുണ്ട്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടുനായും കോലാട്ടുകുറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ. മീനുകളിച്ച് ദോഷത്വം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ്പത്തിക്കൊള്ളുക. പാൽ കടഞ്ഞാൽ പെണ്ണയുണ്ടാകും, മൂക്ക് ഞെക്കിയാൽ ചോരവനും, കോപം ഇളക്കിയാൽ വഴക്കുണ്ടാകും. ജമ്മുവിൽ രാജാവിന്റെ വചനങ്ങൾ. അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുക്കാറുള്ള പാട്, മകനെ എന്ത്, ഞാൻ പ്രസവിച്ച മകനെ എന്ത്, എന്റെ നേർച്ചകളുടെ മകനെ എന്ത്. സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെ കൊടുക്കരുത്. വീഞ്ഞു കുടിക്കുന്നത് രാജാമാർക്ക് കൊള്ളരുത്, ഡോവേലെ രാജാക്കന്മാർക്കത് കൊള്ളരുത്, മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മനസ്സിലാവാനും ഇടവരരുത്. നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോഹരമുള്ളവനും വീഞ്ഞും കൊടുക്ക. അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഭൂമന് വേണ്ടി നിന്റെ വായു തുറക്ക. ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായു തുറന്ന് നീതിയോടെ ന്യായീകരിക്കുക. വലിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്ക. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടിരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവടക്കപ്പൽ പോലെയാകുന്നു, ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് ഹരമുറക്കുന്നു, ഭുജം കൊണ്ട് ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരമാദായമുള്ളതൊക്കെയും അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. അവൾ വീട്ടുതലയ്ക്കൽ കൈനീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈകളി ഇവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ക്ഷണവടവും സുമവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ക്ഷണവസ്ത്രമുണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവൾക്ക് ഉടുപ്പ്. ഭാവികാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു, അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദയുള്ള ഉപദേശം അവളുടെ മാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു, അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കുന്നത്. അനേകം കലകളിൽ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യക്തമാകുന്നു, യഹോവയ്ക്കുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതുക്കൽ അവളെ പ്രശംസിക്കട്ടെ. സഭാപ്രസംഗി ഒന്നാം അധ്യായം മുതൽ. ജെറുസലേമിലെ രാജാവായി ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ആ മായ മായ എന്ന സഭാപ്രസംഗി പറയുന്നു, ആ മായ മായ സകലവും മായത്രേ. സൂര്യനു കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. സൂര്യനുദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. കാറ്റ് തെക്കോട്ട് നിന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു, അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്നയിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. സകല കാര്യങ്ങളും സമാവഹമാകുന്നു, മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല. കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതും ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന്റെ കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയത് എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അത് ഉണ്ടായിരുന്നു. പുരാതന ദിനത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. വരുവാനുള്ളവരെ കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകുകയില്ല. സഭാപ്രസംഗിയായ ഞാൻ യെരുശലേമിൽ ഇസ്രായേലിൻ രാജാവായിരുന്നു. ആകാശത്തിന്റെ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരായേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് ഇഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യന് കീഴേ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവയൊക്കെയും മായയും പ്രയാപ്രയത്നവും അത്രേ. വളവുള്ളത് ഏരയാക്കുവാൻ മഹിയ, കുറവുള്ളത് എണ്ണിത്തികപ്പാനും മഹിയ. ഞാൻ മനസ്സിൽ ആലോചിച്ച് പറഞ്ഞത്, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ദോഷത്തും അറിയുവാനും ഞാൻ മനസ്സുവെച്ചു. ഇതും വൃഥാ പ്രയാസമാകുന്നുവെന്ന് കണ്ടു. ജ്ഞാനബഹുത്വത്താൽ വ്യസനബാഹുല്യം ഉണ്ട്. അറിവ് വർദ്ധിക്കുമ്പോൾ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും. സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അതും ആയ തന്നെ ഞാൻ ചിരിയെ കുറിച്ച് എന്ത്, അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെ കുറിച്ച് അതെന്തുണ്ടെന്ന് പറയുന്നു പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ല ഏതെന്ന് ഞാൻ കാണുവോളും. എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ടും സന്തോഷിപ്പാനും പോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു. എനിക്ക് അരമനകളെ പണിതു, മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വെച്ചു പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളെയും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലപ്പിച്ചു വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലുമധികം ആടുമാടുകളായ ഒരു സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനങ്ങളെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊക്കെയും ഞാൻ അതിനെ നിഷേധിച്ചില്ല. എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ചു. സകല പരിശ്രമങ്ങളെയും നോക്കി. എന്റെ അമ്മായും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. ഞാൻ ജ്ഞാനവും ഭ്രാന്തും ദോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും? പണ്ട് ചെയ്ത തന്നെ വെളിച്ചം ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം പോഷത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, പോഷൻ ഇരുട്ടിൽ നടക്കുന്നു. എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൽ ഞാൻ എന്നോട്, പോഷനും എനിക്കും ഗതി ഒന്നു തന്നെ, പിന്നെ ഞാൻ എന്തിന് അധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുമായ എത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പോഷനെ കുറിച്ചാകട്ടെ ജ്ഞാനിയെ കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. വരും കാലത്ത് അവരെയൊക്കെയും മറന്നുപോകും. അയ്യോ, പോഷൻ മരിക്കുന്നത് പോലെ ജ്ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായത് കൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായയും പ്രയത്നവും അത്രേ. സൂര്യന് കീഴിൽ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചത് ജ്ഞാനം വിളങ്ങി വിളങ്ങി ജാഗം ലയിച്ചതും ആയ സകല പ്രയത്ന ഫലത്തിന്മേലും അവൻ
അറിയാരും
അതും മായ അത്രേ. ആകയാൽ സൂര്യന് കീഴെ പ്രയത്നിച്ച സർവപ്രയത്നത്തെ കുറിച്ചും ഞാൻ എന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നുവെങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തന് അവൻ അതിനെ അവകാശമാക്കി വെച്ചേക്കൊണ്ട് വരുന്നു. അതുമായി വലിയ തിന്മയും അത്രേ. സൂര്യനീകെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും സ്വതേ പരിശ്രമം കൊണ്ടും മനുഷ്യന് എന്തു ഫലം? അവന്റെ നാടുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവും അല്ലോ. രാത്രിയിൽ അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അതും മായേത്രേ, തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും കൃതാപ്രയത്നവും അത്രേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ലുപെറുക്കി കളവാൻ ഒരു കാലം, കല്ലുപെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, ചീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖമനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നുകുടിച്ച് തന്റെ സകല പ്രയത്നമൂലം കൊണ്ടും സുഖം അനുഭവിക്കേണ്ടി വരുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനോ അതിൽ നിന്ന് ഒന്നും കുറപ്പാനോ കഴിയുകയില്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഉള്ളതോ പണ്ടുണ്ടായിരുന്നു. ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നതും തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ ദൈവവും നീതിമാനെയും ദുഷ്ടനെയും ന്യായം വർദ്ധിപ്പിച്ചിരിക്കും. സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിന് തങ്ങൾ മൃഗം മാത്രം എന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യനെ മൃഗത്തെക്കാൾ വിശേഷതയില്ല. സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അത് തന്നെയാണ് ഓഹരി. തന്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നത് കാണുവാൻ ആർക്ക് അവനെ മടക്കി വരുത്തും? പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു. അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു. എന്നിട്ടും ആശ്വാസപ്രദം അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചു പോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ രണ്ടു ഭാഗക്കാർക്കും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റൊരുവനുള്ള അസൂയയിൽ നിന്നുള്ളതാകുന്നു എന്ന് ഞാൻ കണ്ടു. അതും മായേ മൃതാപ്രയത്നവും അത്രേ. മൂടൻ കൈയും കെട്ടിയിരിക്കുന്നു, സ്വന്തം മാംസം തിന്നുന്നു. രണ്ടു കൈയും നിറയെ അധ്വാനവും പ്രയത്നഫലമുള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴേ മായ കണ്ടു. ഏകാഗിയായ ഒരുത്തനുണ്ട്. അവന് ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല, എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു, സുഖാനുഭവം ചെയ്യിക്കുന്നു, ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാടും അത്രേ. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. വീണാൽ ഒരുവൻ മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർമാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർമാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർപ്പാൻ മുപ്പിരിച്ചരട് വേഗത്തിൽ എത്തിപ്പോകയില്ല. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. അവൻ മറ്റവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്നും വരുന്നു. മറ്റവനും പകരം എഴുന്നേറ്റ് ബാലന്റെ പക്ഷം സൂര്യന്റെ കീഴിൽ സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യ ജനത്തിനൊക്കെയും തലവനായിരുന്നു എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കയില്ല. അതും മായയും വൃഥാപ്രയത്നവും അത്രേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായല്ലോ അവർ ദേഷ്യം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കും ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ടോ സ്വപ്നം വാക്ക് വിരുപ്പം കൊണ്ടോ പോഷന്റെ ജൽപ്പനം ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കുക. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകരണമായരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കു നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്ന ബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായം എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതിന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. കൃഷി തൽപ്പനരായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാത്തിനും ഉപകാരമായിരിക്കും. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതൊന്നും മായ അത്രേ. വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിന്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. കരവാറിന് സമ്മതിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യനെ കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവന് ഒരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നുമുണ്ടാകുകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് പോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല. അതും ഒരു വല്ലാത്ത തിന്മ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവന്റെ പ്രയത്നത്താൽ അവന് എന്ത് പ്രയോജനം? അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദേവൂരത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നുകൂടിച്ച് സൂര്യന് കീഴിൽ താൻ പ്രയത്നിക്കുന്നതിന്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ. അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നതുകൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അതും മായയും അല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സമ്മർദ്ദം ജീവിച്ച് ദീർഘായുസ്സോടിരിക്കുകയും ചെയ്തിട്ട് അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ചെറുപോലത്തിൽ പോയ വേണ്ട അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. അത് മായയാൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിന്റെ പേർ അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നു. സൂര്യനെ കണ്ട് അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മറ്റുള്ളവരെക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ വീരനായി രണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്ക് വേണ്ടിയാകുന്നു എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. മൂഢനേക്കാൾ ജ്ഞാനിക്ക് എന്ത് വിശേഷതയുള്ളൂ? പരിജ്ഞാനമുള്ള സാധുവിന് ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ? അഭിലാഷത്തിന്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. ദൈവമേ സുജനക്ക് യോഗ്യമാകുന്നു. പറയുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ പരിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തസ്വദരാധനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും ദൈവത്തിന്റെ പാട്ടുമാണ് സ്തുതി സ്തോത്രം അർപ്പിപ്പാൻ തക്കവണ്ണം നമുക്ക് അതരങ്ങൾക്ക് ശക്തിയും ശരീരത്തിന് ആരോഗ്യവും ഒക്കെ തന്ന കൃപയോർത്ത് നമുക്ക് ആമുഖമായി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ ഒരു കുറവും കൂടാതെ നയിക്കുന്ന തമ്പുരാന് ഹൃദ്യമായ ആരാധന സമർപ്പിച്ചുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും, ഇതിന് മുൻ മുത്ര പോലെ ആയിരുന്ന അവസാന തിരുമേനിയും, ഇപ്പോൾ ചുമതല നിർവഹിക്കുന്ന അപ്രയം തിരുമേനിയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാനൂരച്ചനെ വളരെ സ്നേഹാദരവോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭക്തിയോടും ഒരുക്കത്തോടും ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന, താല്പര്യത്തോടെ ഇതിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 89-ാമത്തെ ഗീതം, വളരെ സുപരിചിതവും പഴയതുമായ ഗീതം, യാഹന്ന ദൈവമെന്നിടയനല്ലോ യാതൊരു കുറവുമില്ല എനിക്ക്. നമുക്കറിയാം 23-ാം സങ്കീർത്തനത്തിന്റെ ഒരു കാവ്യ രൂപമാണ് ഈ ഗീതം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ക്ഷീണവും എൻ്റെ വിശപ്പിന്റെ പ്രയാസവും ഒക്കെ അറിഞ്ഞ് ഓരോ നിമിഷവും തീറ്റിപ്പോറ്റുന്നു. ആ ദൈവകരുതലിന്റെ ശ്രേഷ്ഠമായ ഫലത്തെ തിരിച്ചറിവോടുകൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഈ ഗീതം ദൈവം ഭാഗം സമർപ്പിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. യാഹന്ന ദൈവമെന്നിടയനഹോ
പുൽപുറത്തന്നെ കിടക്കുന്നവൻ നീ
തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ആദ്യ ഒന്നും വരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങൾ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ,
കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ,
കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി,
ആരോട് കണ്ടെങ്കിലും രാജാവേ നിനക്ക് സ്തുതി.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, െ പോലെ ഭൂമിയിൽ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് വേണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. കരിച്ചിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, അതിനോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമ്മാൽ രാജ്യവും ശക്തിയും മഹത്വവും ഏക്കുള്ളതാകുന്നു. കൃപറിഞ്ഞറിയമേ നിനക്ക് സമാധാനം. കൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു, ആവേശനിശയായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ദേവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആ മീൻ ശുഭഹോല ബോലപുറോവൽ റൂഹോ കാദീശോ പാറിക്കുമോറിന്റെ കർത്താവേ, ഈ പ്രഭാത സമയത്ത് അനുഗ്രഹകരമായും ആശ്വാസകരമായുള്ള പ്രഭാതമായിട്ടും സന്തോഷമുള്ള പകലായിട്ടും ആക്കി തീർക്കണമേ. ഈ സമയത്ത് ദുഷ്ടമനുഷ്യരിൽ നിന്നും മറ്റേരായ ജാസികക്കാരിൽ നിന്നും യുദ്ധം ചെയ്യുന്ന സാധാരണയിൽ നിന്നും ദോഷകരമായ നാഴികയിൽ നിന്നും നശിപ്പിക്കുന്നതായ കണിയിൽ നിന്നും വ്യസനിപ്പിക്കുന്നതായ സംഭവത്തിൽ നിന്നും വഞ്ചനയുടെ സംസാരത്തിൽ നിന്നും വിരുദ്ധമുണ്ടാക്കുന്ന വചനങ്ങളിൽ നിന്നും പാപവിരുദ്ധതകളിൽ നിന്നും അറിവില്ലായ്മയുടെ തെറ്റുകളിൽ നിന്നും ഉന്നതപ്പെടുന്ന വരിയിൽ നിന്നും പ്രതികാരം ചെയ്യുന്ന ശത്രുവിൽ നിന്നും ഹീന മനുഷ്യരിൽ നിന്നും അശുദ്ധ പ്രവൃത്തിയിൽ നിന്നും നിന്ദ്യമായ ധ്യാനത്തിൽ നിന്നും അശുദ്ധ വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ദേവാൽ പരിപാകതയുള്ള ശരീരവും പ്രകാശമുള്ള നാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവന് ഗുണമുള്ളതും നിന്റെ കർത്തൃത്വത്തിന് പ്രസാദകരമായ സംഗതികൾ ഞങ്ങളിൽ നടത്തപ്പെടണമേ. ഞങ്ങൾക്ക് മതിയായ ആഹാരവും പ്രയോജനമുള്ള ധനവും ആത്മപരിപാലനവും കൊണ്ട് ഞങ്ങളെ നീ പോറ്റണമേ. അക്രമത്തെ ദീക്ഷിക്കുകയും അധവാരത്തെ വിട്ടുപോടി ഒളിക്കുകയും പാപത്തെ വെറുക്കുകയും തിന്മയിൽ നകലുകയും ചെയ്യുവാനും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പാനും ഞങ്ങളുടെ ഭരണകർത്താക്കൾ കീഴ്പ്പെടുവാനും ഞങ്ങളുടെ സ്നേഹന്മാരെ ആശ്വസിപ്പാനും ഞങ്ങളുടെ ചാർച്ചക്കാരെ ബഹുമാനിപ്പാനും ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിൽ നിന്നെ പരിശുദ്ധനാമം മോഹത്തപ്പെടുവാനും ഇടയാക്കണമേ. അത് നിധിയന്മാരുടെയും സ്ത്രീയന്മാരുടെയും സഹോദരന്മാരുടെയും മോചകന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ചയോടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതില് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. നമ്മുടെ തിരക്കിട്ട ദിനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ സമയം മാറ്റിവെച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുക്കി ദൈവമുമ്പാകെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ ദൈവമുമ്പാകെ ശ്രദ്ധിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 10-20 ദിവസമായി നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേറ്റുകൊണ്ട് സഭ മുഴുവനും ഭക്തിയോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. ഈ നോമ്പിന്റെ ദിനങ്ങളൊക്കെ ഏറ്റവും ഫലവത്തായിട്ടുള്ള ദിനങ്ങളായി തീരുവാനും സത്രത്തിൽ ഇറങ്ങി അവതരിച്ച തമ്പുരാന്റെ സാന്നിധ്യം ആ പ്രപഞ്ചത്തെയും അല്ലെങ്കിൽ അവിടെ ഉയരുന്ന ചുറ്റുപാടുകളൊക്കെ പ്രകാശിപ്പിച്ചതുപോലെ ഈ നോമ്പുകളും ഒക്കെ നമ്മുടെ വ്യക്തി ജീവിതവും ഒക്കെ ശുദ്ധീകരിക്കുവാനും പ്രകാശിപ്പിക്കുവാനും ഇടയാക്കി തീർക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ആയുസോടുകൂടിയിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും ഇതുപോലെ നോമ്പ് നോമ്പിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആത്മീക ജീവിതത്തിന് ആന്തരികമായ ശുദ്ധീകരണത്തിനും പരിവർത്തനത്തിനും അല്ലെങ്കിൽ ദൈവികമായി ഒരു കരുത്ത് ആത്മീയ കരുത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പ്രത്യേകിച്ച് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ കാലഘട്ടത്തിൽ പലപ്പോഴും ഇടറി വീഴാതെ അല്ലെങ്കിൽ അശുദ്ധമായി ചുവടുവെക്കുവാൻ തക്കവണ്ണം പല പൈശാചിക പ്രേരണകൾ നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടാകുമ്പോഴും
നമ്മൾ താങ്ങി നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ലഭിച്ചിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പും നമസ്കാരങ്ങളും ഈ പ്രാർത്ഥനാ ജീവിതവുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം പല മരുഭൂമിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച പല പിതാക്കന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ ശ്രേഷ്ഠരായ സമുന്നതരായിട്ട് സഭ ചൂണ്ടിക്കാണിച്ചു തരുന്ന പല ആത്മീക പിതാക്കന്മാരുടെ ജീവിതമൊക്കെ പരിശോധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവചരിത്രമൊക്കെ വായിക്കുന്നതോട് മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്. എല്ലാ മനുഷ്യരും പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. എന്തുമാകട്ടെ, ചിലപ്പം രോഗങ്ങളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനുഷ്യ മനസ്സുകളെ തിന്മയിലേക്ക് നയിക്കുന്ന ചില പൈശാചിക പ്രേരണകളാകാം. അതിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ് എല്ലാ വിശുദ്ധന്മാരും. പലപ്പോഴും നമുക്ക് ഇങ്ങനെ പ്രേരണകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കഷ്ടതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്റെ എന്തെങ്കിലും ജീവിതത്തിന്റെ കുറവ് കൊണ്ടാണ് കഷ്ടതകൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് പ്രലോഭനം. അതൊന്നുമല്ല, പ്രലോഭനങ്ങളും കഷ്ടതകളും ഒക്കെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങളാണ്. പക്ഷെ ദൈവത്തെ മുറുകെ പിടിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ വീണു പോകാതെ, നമുക്കറിയാം പൗലോസ് ശ്ലീഹായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഈ ജഡത്തിന്റെ പീഡനം ഉണ്ടാകുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് പൗലോസ് ശ്ലീഹ. അന്നേരവും ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഇഷ്ടപ്പെടാത്ത തിന്മ അത്ര പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പൗലോസ് ശ്ലീഹ വിലാപം കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതൊക്കെ കാണുന്ന ഉയരങ്ങളിലെ പിതാവുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ശ്രദ്ധയോടെ പരിപാലിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതുപോലെ നോമ്പും ഉപവാസങ്ങളും ഒക്കെ നമുക്ക് ദൈവം നമ്പരാൻ നമുക്ക് തരുമ്പോൾ അത് ശ്രദ്ധയോടെ വീക്ഷിക്കുകയും താല്പര്യത്തോടുകൂടി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിൽ വീഴാതെ വണ്ണം നമ്മുടെ ചുവടുകളെ തിരിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം ഒരു അദൃശ്യ ശക്തി നമുക്ക് ചുറ്റും വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. ഈ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്, അവരൊക്കെ ഇതിലേക്ക് കടന്നു പോയതാണ്. അപ്പൊ ഇതിലും നമ്മൾ പ്രയാസപ്പെടുകയോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ നോമ്പിന്റെ ദിനങ്ങളൊക്കെ നമ്മളെ ആ ഒരു ആത്മീയ അവബോധങ്ങളിലേക്കുള്ള നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന, നമ്മുടെ സഭയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിവസമാണ് നാളെ. എന്താണെന്നറിയാം, സെന്റ് തോമസ് ഡേ ആണ്. വിശുദ്ധ മാർത്തോമാ ശ്ലീഹ രക്തസാക്ഷിത്വ ദിനം വഹിച്ച് മരണപ്പെട്ട ദിവസമാണ് നാളെ. 18-ാം തീയതി അദ്ദേഹത്തിന് കുന്തം കൊണ്ടുള്ള ക്രൂരമായ പീഡനം ഏറ്റു. അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 21-ാം തീയതിയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത്. ഒരു ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം കർത്താവിനെ തൊട്ട ശ്ലീഹ തന്നെ ഭാരതത്തിൽ വന്ന് സർവ്വജനങ്ങളെ തൊട്ടുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയ ഉണർവറിയ, കാരണം ഒരിക്കലും ക്രിസ്ത്യാനികളാകാൻ സാധ്യതയില്ലാത്ത ഒരു ആത്മീയ പരിഷ്കാരം നിലനിന്ന, മറ്റൊരു ആത്മീയ പരിഷ്കാരം നിലനിന്ന ഒരു സമൂഹത്തിൽ വന്നുകൊണ്ടാണ് വർത്തമാസത്തിലെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ഒരു ശ്രേഷ്ഠമായ ജാതിയെ രൂപപ്പെടുത്തപ്പെടുവാൻ തക്കവണ്ണം അവിടെ ആക്കി തീർത്തു. എനിക്ക് തോന്നുന്നു ലോകത്തിൽ നിലനിൽക്കുന്ന മറ്റ് സഭകളെയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴും നല്ല ഒരു ആത്മീയ അവബോധത്തോടെ ശുഷ്കാന്തിയോടുകൂടി മുന്നേറുന്ന ഒരു ആത്മീയ കൂട്ടായ്മ തന്നെയാണ് ഭാരതത്തിലെ സഭ എന്നുള്ളതില് യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും അന്യമായ ഒരു മതം നിലനിൽക്കുന്ന സമൂഹത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി, നമ്മുടെ പള്ളികളൊക്കെ ആണെങ്കിലും വളരെ ലൈവാണ്, ആക്റ്റീവാണ്. അത്രമാത്രം ശ്രദ്ധയോടുകൂടി നമ്മൾ നമ്മുടെ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത്, അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ള വലിയ അനുഗ്രഹം, അത് മാർത്തോമാ ശ്ലീഹായുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാനും നിങ്ങളും ഒക്കെ വത്സമ്മയും സാറാമ്മയും ഒക്കെ ആയിരിക്കുന്നതിന്റെ പിന്നില് മാർത്തോമാ ശ്ലീഹ നമ്മളെ തൊട്ടത് കൊണ്ട്, അതല്ലെങ്കിൽ വല്ല വിലാസിനിയോ വല്ല ആനന്ദവല്ലിയോ അല്ലെങ്കിൽ ഗോപാലനും ഒക്കെ ആയി മാറിയനെയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്രിസ്തുവിനെ അറിഞ്ഞ് ആ ഒരു നാമം നമുക്ക് ലഭിച്ചത് തന്നെ, ഒരുപക്ഷെ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നതിന്റെ പിന്നിൽ തന്നെ അത് തന്നെ ആയിരിക്കാം അടിസ്ഥാനം എന്നുള്ള സംശയമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇരിപ്പാൻ തക്കവണ്ണം നമ്മളിടയാക്കി തീർത്തത്. അതുകൊണ്ട് തന്നെ ആ പിതാവിനെ ഓർക്കാനും നമ്മൾ ഏറ്റവും കടപ്പെട്ടവരാണ്. പക്ഷെ വളരെ ദുഃഖത്തോടുകൂടി എല്ലാ വർഷവും നമ്മൾ ഈ ദുഃഖം രേഖപ്പെടുത്താറുണ്ട്, മാർത്തോമാ ശ്ലീഹായുടെ ഈ രക്തസാക്ഷി ദിനം. കാരണം നമ്മുടെ സഭ എന്നും വിസ്മരിച്ചുകൊണ്ടിരിക്കുന്നുള്ള പല പള്ളികളിൽ ഒരു പക്ഷെ ഓർക്കാറ് പോലുമില്ല. എല്ലാ പള്ളികളിലും മാതാവ് കഴിഞ്ഞാൽ പെരുന്നാളായിട്ട് നടത്തി ഏറ്റവും പ്രാധാന്യത്തോട് കാണേണ്ട, അത് മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിലുള്ള പള്ളി മാത്രമൊന്നുമല്ല, എല്ലാ പള്ളികളും ഓർക്കേണ്ട ഒരു വലിയ പെരുന്നാൾ തന്നെയാണ്. കാരണം അപ്പന്റെ ഓർമ്മ നമ്മൾ നിർവഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് ചുവട് വെപ്പിച്ച ഈ ആത്മീയ പിതാവിനെ ഓർക്കുക എന്ന് പറയുന്നത് എല്ലാ മക്കളെ സംബന്ധിച്ചോളം അത് നേർച്ചയോടുകൂടി തന്നെ, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നേർച്ച കഴിക്കുന്നത് പോലെ തന്നെ ഏറ്റവും നേർച്ചയോടുകൂടി ദേവാലയത്തിൽ സമർപ്പണത്തോടുകൂടി ഒരുക്കത്തോടുകൂടി കടന്നു വരേണ്ട ഒരു പെരുന്നാളാണ് മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാള്. പക്ഷേ നമുക്കൊന്ന് ചിക്കനും മട്ടനും ഒന്നും പള്ളികളിൽ അനുവദിക്കാത്തത് കൊണ്ട് ഈ ഓർമ്മ വെള്ളത്തിൽ ലയിച്ചു പോകുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ വേദനാജനകമായ ഒരു സംഗതിയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഈ പ്രാർത്ഥന കേൾക്കുന്ന ആളുകൾക്കൊക്കെയും ആ പിതാവിനെ ഒന്ന് ഓർക്കുവാനും ആ നമ്മുടെ ഏറ്റവും നമ്മളെ സ്നേഹിച്ച നമുക്ക് വേണ്ടി ഈ ഭാരത മണ്ണിൽ വന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണിച്ചു തന്ന ജീവത്യാഗം ചെയ്ത ആ പിതാവിന്റെ ഓർമ്മ അനുസ്മരിക്കുവാനും അല്ലെങ്കിൽ നെഞ്ചിലേറ്റി ആ ഓർമ്മ നമ്മൾ ആഘോഷപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സ്വയം നമ്മളെ സമർപ്പിക്കാനും ഒക്കെ ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിവതും കുർബാനയുള്ള പള്ളികളിലൊക്കെ ഇന്ന് ഈ സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാനയുണ്ട്. അതുപോലെ മറ്റു പള്ളികളിൽ കുർബാനയുള്ള പള്ളികളിലൊക്കെ ആളുകളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥനവും സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് പ്രത്യേകമായ സമയത്ത് ഓർപ്പെടുത്തുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛനാണ്. രണ്ടു മൂന്നാഴ്ച മുമ്പ് അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകി അനുഗ്രഹീതമായ ഒരു ചിന്ത അച്ഛൻ പകർന്നു തരികയും ചെയ്തു. ഇന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛന് ഇതിൽ സംബന്ധിക്കുവാൻ തക്കോടയായി. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദികരാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ വധീഷ്മരടി പഠിച്ച എന്റെ അടുത്ത സുഹൃത്താണ് പ്രിയപ്പെട്ട അച്ഛന്. കഴിഞ്ഞ ദിവസം അച്ഛനെ ഭൂഷണിൽ ഉണ്ടായിരുന്നു. അച്ഛൻ ഡാലസിൽ നിന്നാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. നമുക്ക് വിസിറ്റിങ്ങിനൊക്കെ വരുമ്പോൾ പല സ്ഥലങ്ങളിൽ പോകാനും മറ്റു പല എൻഗേജ്മെന്റ് ഒക്കെ അച്ഛനുണ്ട് എങ്കിൽ തന്നെയും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ താല്പര്യം കാണിച്ചു. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഇമ്മാനുവൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ ഇരുന്നൂറാമത്തെ ഗീതം ദൈവമാ സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്ന ആണ് 213 ഗീതം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികൾ ഉന്നതൻ എന്നുള്ള
സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാളോറും ചെയ്യുന്ന നന്മകളോർത്തു Oh,
ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട രാജശച്ചൻ, പ്രധാനാൽ അനുഗ്രഹീത വിശ്വാസ സമൂഹമേ, സഭയായിട്ട് സെന്റ് തോമസ് ദിനത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഭാരതത്തിന്റെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലീഹായുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് ദൈവസന്നിധിയിൽ സാക്ഷിച്ച ഒരു വിശുദ്ധൻ, ഉദ്ധിതനായ യേശു ക്രിസ്തുവിനെ ദർശിച്ച് അന്റെ ആണിപ്പഴുതുള്ള കൈകളിലും വിലാവിലും തൊട്ടുകൊണ്ട് തന്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച കർത്തൃ ശിഷ്യൻ, മറ്റു ശിഷ്യന്മാരെല്ലാം അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ കഴിഞ്ഞപ്പോൾ ധൈര്യസമേതനായി തന്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് പുറപ്പെട്ട മാർത്തോമാ ശ്ലീഹ, ഒരുപക്ഷെ അതായിരിക്കാം അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ യേശു തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അപ്പോസ്തലന്റെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. വീണ്ടും രണ്ടാമതുള്ള ഒരു പ്രത്യക്ഷതയിൽ നേരിട്ട് മനസ്സിലാക്കിയ ഭാരതത്തിന്റെ അപ്പോസ്തലൻ ആ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത നമുക്കേവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് മുന്നമേ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ സഭ 25 നോയമ്പിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോവുകയാണല്ലോ. അതിന്റെ അവസാന ദിവസങ്ങളിലേക്കും നാം പ്രവേശിച്ചിരിക്കുകയാണ്. സർവജനത്തിനും ഉണ്ടാകുവാൻ പോകുന്ന മഹാസന്തോഷത്തിന്റെ തിരുപ്പിറവയുടെ അനുഭവം അത് നമുക്കേവർക്കും സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് മുന്നമേ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീർത്ഥാടന സമൂഹത്തിൽ തീർത്ഥാടകരായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ കാണുവാനും സാക്ഷാത്കരിക്കുവാനും സായുജ്യം അടയുവാനും സാധിക്കുമ്പോൾ ക്രൈസ്തവ ജീവിതം ഏറ്റവും ധന്യമായി തീരുകയാണ്. ഈ കാലയളവിൽ നാം വളരെയേറെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന തിരുക്കുടുംബം, തിരുക്കുടുംബത്തിലെ വളർത്തുപിതാവായ യൗസേഫ് പിതാവ്, കന്യക മറിയാം, ഇവരുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവധി നിരവധി സന്ദേശങ്ങൾ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ശതമുള്ള മത്താടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ യൗസേഫ് പിതാവിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യൗസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യൗസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാനായിട്ട് ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് ദാവീദിന്റെ മകനായ യൗസേഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. നീതിമാനും നിഷ്കളങ്കനുമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടാവുന്ന വലിയൊരു പ്രതിസന്ധിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഈ വേദഭാഗം നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത്. മാനസികമായ പ്രതിസന്ധിയിൽ നിരിപ്പോടുകളുടെ അനുഭവത്തിൽ നീറുമ്പോഴും പാത തെറ്റാതെ, പാതയിടറാതെ, കറപുഴയാതെ ജീവിതത്തിൽ മുന്നേറിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് യൗസേഫ് പിതാവിനെ വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായം മത്തായിയുടെ 1-ാം അധ്യായം 19-ാം വാക്യത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, യൗസേഫ് നീതിമാനാകുന്നുണ്ട്. അപ്പോൾ യൗസേഫിന് കൊടുക്കുന്ന വലിയൊരു വിശേഷണമാണ് നീതിമാൻ എന്ന ഒരു അനുഭവം. ഇന്ന് സമൂഹത്തിലേക്ക് നാം ഇന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താണെന്ന് ഞാനും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഹു ഈസ് എ റൈറ്റിയസ് മാൻ? ആരാണ് ഒരു നീതിമാൻ? നീതിമാന് നമ്മൾ കൊടുക്കുന്ന വേറൊരു നിർവചനമാണ് ഒരു മാന്യനായ മനുഷ്യൻ എന്നുള്ളത്. മാന്യനായ മനുഷ്യന് കാർഡിനാൽ ന്യൂമാൻ എന്ന പണ്ഡിതൻ നൽകുന്ന നിർവചനം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, എ ജെന്റിൽമാൻ ഈസ് എ പേഴ്സൺ വൺ ഹു ഡസ് നോട്ട് ഇൻഫ്ലിക്ട് പെയിൻ ഓൺ അതേ. മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്തവനാണ് ഒരു നീതിമാൻ. അല്ലെങ്കിൽ മറ്റുള്ളവരെ വ്രണപ്പെടുത്താതെ, മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ, മറ്റുള്ളവരെ സമൂഹത്തിൽ പരിഹസിക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ് ഒരു മാന്യനായ മനുഷ്യനെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് പലപ്പോഴും മാന്യതയുടെ നഷ്ടപ്പെടുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലാണല്ലോ നാം ഏവരും ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയും യൗസേ പിതാവിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഒരു മാന്യനായ മനുഷ്യ സ്നേഹി, സഹജീവികളോട് സഹതാപം കാണിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയുടെ ചിത്രമാണ് യൗസേ പിതാവിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ യൗസേപ്പ് എന്ന പേരിൽ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ യൗസേപ്പ് എന്ന പേരിൽ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുവാനായിട്ട് ഒരു നിമിഷമെടുക്കുകയാണ്. ഒന്നാമതായി, ഗോത്രപിതാവായ യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനായ യൗസേപ്പ്. 12 മക്കളുണ്ടെങ്കിലും പിതാവ് കൂടുതൽ സ്നേഹിച്ച ഒരു മകൻ. പിതാവിന്റെ വാത്സല്യം കൂടുതലാ ലഭിച്ച, കരുതലും വാത്സല്യവും സ്നേഹവും ലഭിച്ച ഒരു മകൻ. പ്രിയപ്പെട്ടവരെ, അവിടെയും നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ഒരുപോലെ സ്നേഹിക്കുക. അത് ആണായിക്കൊള്ളട്ടെ, പെണ്ണായിക്കൊള്ളട്ടെ, സുന്ദരനായിക്കൊള്ളട്ടെ, വിരൂപനായിക്കൊള്ളട്ടെ, കഴിവുള്ളവനായിക്കൊള്ളട്ടെ, കഴിവില്ലാത്തവനായിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. അത് അവരെ ഒരുപോലെ സ്നേഹം സ്നേഹിക്കുവാൻ, അവർക്കൊരുപോലെ സ്നേഹം പങ്കിടുവാനായിട്ട് മാതാപിതാക്കളായി നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു പാർഷ്യാലിറ്റി ഒരു മോനോട് കൂടുതൽ കാണിച്ചാൽ തീർച്ചയായിട്ടും അത് സഹോദരങ്ങൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിനിടയാകുമെന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മോട് സാക്ഷിക്കുന്ന വലിയൊരു സത്യമാണ്. പിതാവ് കൂടുതൽ യൗസേപ്പിനെ സ്നേഹിച്ചു, തൽഫലമായി മറ്റു സഹോദരങ്ങളെല്ലാം അവനെ വെറുക്കുകയാണ്. അവൻ പല സ്വപ്നങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിന്റെ പൊരുളുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ സമൂഹത്തിൽ വലിയവനായി ഉന്നതനാകുമെന്നുള്ള ഒരു ചിന്ത അവരെ ചരിച്ചതിന്റെ ഫലമായി, തൽഫലമായി വെറുപ്പിനും വിദ്വേഷത്തിനും കൊലപാതകത്തിനും വരെ അതിടയായിത്തീരുന്ന ഒരു അനുഭവം. പക്ഷേ സഹോദരൻ രക്തം അവനെ കൊല്ലുവാനായിട്ട് ഭാവിക്കാതെ രൂപേന്റെ നിർദ്ദേശപ്രകാരം അവനെ പൊട്ടക്കണറ്റിൽ ഇടുകയാണ്. ആ എല്ലാവരും തഴയപ്പെട്ട, തള്ളപ്പെട്ട യൗസേപ്പ് പിന്നീട് നമ്മൾ കാണുന്നത് മിസ്രയേമിലെ പ്രധാന അധിപതിയായി തീർന്നു എന്നുള്ള ഒരു വ്യക്തിത്വമാണ്. തന്റെ സമൂഹം അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങൾ തന്നോട് നികൃഷ്ടമായി പെരുമാറിയെങ്കിലും അവിടെ സഹോദരങ്ങൾക്ക് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് യൗസേപ്പിനെ നമ്മൾ കാണുന്നത്. കാണുന്നത്. തന്നെ പൊട്ടക്കണക്കിലിട്ടു, തന്നെ മറ്റുള്ളവർക്ക് വിറ്റു എങ്കിൽ തന്നെയും അതിന് പകരം ചെയ്യാതെ തന്റെ സന്നിധിയിലേക്ക് സെമിൽ ധ്യാനം കൈക്കൊള്ളുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവർ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകി അവർ കൊണ്ടുവന്ന കാശ് വെള്ളിക്കാശുകൾ തിരികെ മടക്കി അവരുടെ ഭാണ്ഡത്തിൽ തന്നെ കൊടുത്ത് അയക്കുന്ന ഒരു സ്നേഹനിധിയായ മനുഷ്യന്റെ ചിത്രം. തനിക്ക് തിന്മ ചെയ്തിട്ടും തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്ന ഒരു വ്യക്തിത്വം. റോമാലേഖനത്തിൽ അത് തന്നെയാണ് അത് നമ്മൾ വായിക്കുന്നുണ്ട്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്ന ഒരു അനുഭവം. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ അവസ്ഥ. രണ്ടാമത് യവസേപ്പ് എന്ന പേരിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവായ യവസേപ്പ്. യവസേപ്പിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. മൂന്നാമത് അരമത്യക്കാരനായ യവസേപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സിദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം അതിന്റെ 50 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അരമത്യ യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യൗസേപ്പ് എന്നൊരു മന്ത്രി. അവനെ കുറിച്ച് പറയുന്നു, അവൻ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവമ്പുരാന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാൾ ആയിരുന്നു. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശവത്തിൽ സ്വസ്ഥമായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന അരമത്യക്കാരനായ യോസേപ്പ്, നല്ലൊരു വിശേഷണം ലഭിക്കുന്നുണ്ട്. നല്ലവൻ, നീതിമാൻ, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ. ആ വ്യക്തി പീലാത്തോസിനോട് ചെന്ന് യേശുക്രിസ്തുവിന്റെ ശരീരം ആവശ്യപ്പെടും. നമ്മള് ദുഃഖവെള്ളിയാഴ്ച രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ പാടുന്ന പാട്ടും അത് തന്നെയാണല്ലോ. അരിമത്യനാട്ടിൽ ധാർമ്മികനായി വാണ യോസേപ്പ്.
ഹലോ അച്ഛൻ.
അച്ഛൻ ഡിസ്കണക്ട് ആയിപ്പോയി.
ഓക്കെ, ഞാൻ വിളിച്ചോളാം.
നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ഉള്ളിടവേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ഉള്ളിടവേ.
സന്തോഷം സദാ ഞങ്ങൾക്ക്.
വെച്ചാ കേക്കാം.
അരമത്യക്കാരനായ യോസേഫും അവിടെ നമ്മൾ കാണുന്നത് തനിക്കായി നിർമ്മിച്ച തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കല്ലറയിൽ കർത്താവിന്റെ മൃതശരീരം അടക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല മനുഷ്യൻ. സുഗന്ധവർഗങ്ങളും പരിമള തൈലവും ഒരുക്കിക്കൊണ്ട് കർത്താവിനെ അടക്കുവാനായിട്ട് അരമത്യക്കാരനായ നീതിമാനായ നല്ലവനായ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായ ആ യോസേഫ്. മൂന്ന് യോസേഫ് എന്ന പേരിൽ പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, തന്റെ സഹോദരങ്ങൾ തന്നോട് തിന്മ ചെയ്തിട്ടും അവർക്ക് പകരം നന്മ ചെയ്യുന്ന യാക്കോബിന്റെ മക്കളിൽ ഒരുവനായ യോസേഫ്. രണ്ട്, തനിക്കായി നിർമ്മിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന കല്ലറയിൽ മറ്റൊരാളെ യേശു അമ്പുരാനെ അടക്കുവാനായിട്ട് തന്റെ കല്ലറ വിട്ടുകൊടുത്ത പിലാത്തോസിനോട് അനുവാദം മേടിച്ച് ശരീരം വാങ്ങി ഭക്തിയാദരവോടുകൂടി സുഗന്ധ വർഗങ്ങളോടുകൂടി ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അരമത്യക്കാരനായ യോസേഫ്. മൂന്നാമത്, യേശു അമ്പുരാന്റെ വളർത്തുപിതാവായ യോസേഫ്. ഈ മൂന്ന് യോസേഫിലും മൂന്ന് പേരിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ വളർത്തുപിതാവായ യോസേഫ്, യോസേഫിന് കൊടുക്കുന്ന വലിയൊരു സ്ഥാനം അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചത് തന്നെ, മാന്യനായ ഒരു മനുഷ്യന് പണ്ഡിതനായ കാർഡിനാൽ ന്യൂമാൻ പറയുന്നു, മറ്റുള്ളവരെ മുറിവുകളെ വ്രണപ്പെടുത്താത്തവനാണ്, മറ്റുള്ളവരെ പരിഹാസ പാത്രമാക്കുവാൻ ആഗ്രഹിക്കാത്തവനാണ് ഒരു മാന്യനായ മനുഷ്യൻ. ഇവിടെ തന്റെ ജീവിതത്തിൽ നെരിപ്പോടുകളുടെ അനുഭവത്തിലാണ്, വേദനകളുടെ അനുഭവത്തിലാണ്, ശാരീരികവും മാനസികവുമായ വേദനയുടെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യോസേഫിനാണ്. കാരണം കന്യകമറിയാമായിട്ടുള്ള വിവാഹ നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വിവാഹത്തിന് കൂടി വരും മുമ്പേ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പെൺകുട്ടി ഗർഭിണിയായെന്ന് അറിയുന്നു. ഒരു സമ്മിശ്ര വികാരത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് യോസേഫ് ഇത് കടന്നു പോകുന്നത്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നു, അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായിരുന്നു, അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാനായിട്ട് സാധിച്ചു. കാരണം യോസേഫ് പിതാവിനറിയാം ഒരു കന്യക ഗർഭിണിയായാൽ അതിന്റെ തിക്തഫലം എന്താണ്. എല്ലാവരും തള്ളപ്പെട്ട് തഴയപ്പെട്ട് കല്ലെറിയപ്പെടുന്ന ഒരനുഭവം. പക്ഷേ ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. വിഷയാ പ്രവചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. ആ പ്രവചന പൂർത്തീകരണത്തിനായി കാത്തിരുന്ന അനേകം കന്യകമാർ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഭാഗ്യം ലഭിച്ചത് കന്യകമറിയാമനായിരുന്നു. ആ വ്യക്തിത്വവുമായി കൂടിച്ചേരുന്നതിന് മുമ്പേ ഗർഭിണിയായെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായിരുന്നു. കാരണം യോസേഫിനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായിരുന്നു. ആ വ്യക്തിക്കറിയാം സത്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവക്ക് ലഭിക്കുന്ന തിക്തമായ അനുഭവങ്ങൾ, അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാൻ സാധിക്കുകയാണ്. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ദൂതൻ യോസേഫിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാവുന്നു, അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, തളർന്ന് തരിപ്പണമായി മാനസികമായി നെരിപ്പോടുകളുടെ അനുഭവത്തിൽ വെന്തു നീറിയ
യൗസേഫിന് ലഭിക്കുന്ന സ്വാന്തനത്തിന്റെ ഒരു ദൂതാണ് ദൈവത്തിന്റെ ദൂതൻ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആഞ്ഞടിക്കുമ്പോൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, വൈഷമ്യങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ തളർന്നേക്കാം. അങ്ങനെ തളർന്നു പോകാനുള്ളതല്ല മനുഷ്യ ജീവിതം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മെ പുലർത്തുന്ന, വഴി നടത്തുന്ന ദൈവസന്നിധിയിലേക്ക് നമ്മുടെ നൊമ്പരങ്ങളുമായിട്ട് നമുക്കൊന്ന് കടന്നു വരുവാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, നിന്റെ വേദനകൾക്ക് നിനക്ക് അവിടെ മറുപടി ലഭിക്കും. നിന്റെ നൊമ്പരങ്ങൾക്ക് നിനക്ക് സ്വാന്തനങ്ങൾ ലഭിക്കും. ദൈവത്തിന്റെ വാക്കിനെ നിനക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് സാധിച്ചാൽ വിങ്ങുന്ന നിന്റെ മനസ്സിന് സ്വാന്തനവും ആശ്വാസവും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെയും യോസേഫ് പിതാവിനെ ആദ്യം ഭരിച്ചത് ഒരു സംശയമാണ്. ഒരു സംശയത്തിന്റെ ലോകത്തിൽ കൂടിയാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ലോകം. മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല, മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല. ഇങ്ങനെ വിശ്വാസമില്ലാത്ത അവിശ്വാസത്തിന്റെ ലോകത്തിലാണ്, സംശയങ്ങളുടെ ഒരു ലോകത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് കടന്നു പോകുന്നത്. ഇവിടെയും പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ സംശയങ്ങളും അവിശ്വാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സംശയങ്ങളും അവിശ്വാസങ്ങളും നമ്മളെ പലപ്പോഴും ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന അനുഭവമായിരുന്നു പ്രദാനം ചെയ്യുന്നത്. ജീവിതത്തിൽ നഷ്ടങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരും. എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, സംശയങ്ങളാണ്. പല കുടുംബങ്ങളും ഇന്ന് തരിപ്പണമാകുന്ന അനുഭവമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അടുത്ത സമയത്ത് ഒരു മനഃശാസ്ത്ര പണ്ഡിതനുമായിട്ട് അദ്ദേഹം ഒരു ക്ലാസ്സിനായിട്ട് കടന്നു വന്നപ്പോൾ പറഞ്ഞത്, സമൂഹത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ കാരണം ഒത്തിരി ഒത്തിരി കുടുംബ ജീവിതങ്ങൾ തകരുകയാണ്. എന്നാൽ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, പ്രശ്നങ്ങളൊന്നുമില്ല, നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിലാണ് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കത്തിന്റെയും ഇണക്കത്തിന്റെയും അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത്. അവസാനം നോക്കുമ്പോൾ ഉള്ളി പൊളിച്ച പോലെയുള്ളൂ, ഒന്നുമില്ല. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഒരാളെന്ന് പറയും, ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവ് രണ്ടു പറയും, രണ്ടു പറയുമ്പോൾ നാല് പറയും. ഇങ്ങനെ കൂടിക്കൂടി വലിയ 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 പൂനകളായിട്ട്, വലിയ വലിയ മൗണ്ടനായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രോബ്ലംസ് ആർ കോമൺ. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് മുളയിലെ, അദ്ദേഹം പറയുന്നു, മുളയിലെ നുള്ളി പ്ലക് ചെയ്യുവാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ, കുടുംബജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. അതിന് കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ശരിയായി ആശയവിനിമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, തുറന്ന് സംസാരിക്കുവാൻ, ഉള്ളു തുറന്ന് സംസാരിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഭാര്യയ്ക്ക് പറയാനുള്ള ഭാര്യ മനസ്സിൽ വെക്കും, ഭർത്താവിനുള്ള ഭർത്താവ് മനസ്സിൽ വെക്കും, രണ്ടുപേരും മനസ്സിൽ വെക്കും. രണ്ടുപേരും സംസാരിക്കുന്നത് മുള്ളും മുനയും വെച്ച വാക്കുകൾ കൊണ്ടാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിന്റെ പേരിൽ സംസാരിക്കുന്നു. അവിടെ എപ്പോഴും ക്ലാഷാണ്, എപ്പോഴും പ്രോബ്ലംസ്. അതുകൊണ്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കണം. തുറന്ന സംസാരം കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഫാമിലി കമ്മ്യൂണിക്കേറ്റ് ടുഗദർ, സ്റ്റേറ്റ് ടുഗദർ എന്നാണ്. ആശയങ്ങളെ തുറന്ന് സംസാരിക്കുക, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടും, മക്കൾ മാതാപിതാക്കളോടും, മാതാപിതാക്കൾ മക്കളോടും തുറന്ന് സംസാരിക്കുമ്പോൾ അതാണ് ദാറ്റ് ഈസ് ആൻ ഐഡിയൽ ഫാമിലി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരാം. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ നമ്മൾ ആരും പൂർണ്ണരല്ല, അത് മനസ്സിലാക്കണം. വി ആർ നോട്ട് പെർഫെക്റ്റ്. പെർഫെക്ഷനിലേക്കുള്ള വളർച്ചയിലാണ് നമ്മൾ. അപ്പോൾ അവിടെ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും കടന്നു വരുമ്പോൾ അത് സംശയത്തിന്റെ രൂപത്തിലല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ അനുഗ്രഹപ്രദമായിത്തീരുന്നത്. ഇവിടെ വ്യവസായത്തിന്റെ ജീവിതത്തിൽ സംശയത്തെ ദൈവം, ദൈവത്തിന്റെ ദൂതൻ ദൂരീകരിക്കുക. പ്രിയപ്പെട്ടവരെ, പണ്ഡിതനായ ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുന്നു, ആധുനിക ലോകത്തെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന മാരകമായ രോഗമാണ് അർബുദം ക്യാൻസർ എങ്കിൽ ആധുനിക ലോകത്തെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മാരകമായ രോഗമാണ് സംശയം. എല്ലാവർക്കും എല്ലാവരും സംശയമുള്ള ഒരു ലോകത്തിലാണ്. അതല്ല കുടുംബജീവിതത്തിലെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, പരസ്പരം കാര്യങ്ങളെ പങ്കുവയ്ക്കുവാൻ. യഹോവയായ ദൈവം അവിടെ കാണുന്നുണ്ട്, സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാം സൃഷ്ടിച്ചതിനു ശേഷം പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം പറയുന്നു ഇറ്റ് ഈസ് ഗുഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. കാരണം മനുഷ്യന്റെ ഏകാന്തത കണ്ടുകൊണ്ട് അവന് തക്കതായ തുണയാണ്, സൂട്ടബിൾ പാർട്ണറെയാണ് യഹോവയായ ദൈവം കൊടുക്കുന്നത്. ആ തക്കതായ തുണയെന്ന് പറയുമ്പോൾ അവിടെ രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്യുന്ന, പങ്കുവെക്കുന്ന ഒരു അനുഭവമാണ്. ചിലപ്പോൾ ഭാര്യയ്ക്ക് ഉറവ് കാണും, ഭർത്താവിന് ഉറവ് കാണും, മക്കൾക്ക് ഉറവ് കാണും, മാതാപിതാക്കൾക്ക് ഉറവ് കാണും. ഈ കുറവുകളൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബഭാര്യ ഭർത്താക്കന്മാർ, അവര് കുടുംബജീവിതം നയിക്കുകയാണ്. ഭാര്യയെ സംബന്ധിച്ച് അതീവ സുന്ദരിയായ ഒരു ഭാര്യ. അടുത്ത സമയത്ത് വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു ചെറിയൊരു കഥയാണ്. അവര് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ കുടുംബജീവിതം നയിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ഭാര്യയ്ക്ക് പെട്ടെന്ന് സ്കിൻ സംബന്ധമായ ഒരു അസുഖം പിടിപെടുകയാണ്. അവരുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു, അവർക്ക് വിരൂപയായിത്തീരുന്ന ഒരു അനുഭവം. അവൾ മനസ്സിൽ വിചാരിച്ചു, എന്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കുറയുമായിരിക്കും, കാരണം ഞാൻ അന്ന് സുന്ദരിയായിരുന്നു, ഇന്ന്
നമ്മള് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നിട്ടോക്കെ. മൂന്ന് യൗസഫിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാനായിട്ട് ശ്രമിച്ചത്. നമ്മുടെ കർത്താവിന്റെ തിരുചരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തലിന്റെ പൂർത്തീകരണം സ്വന്തം പിതാവ് യേശുമ്പുരാന്റെ വളർത്തുപിതാവായ യോസേഫിന് കൊടുക്കുന്ന അറിവോടുകൂടിയാണ്. ഒരുപക്ഷെ അപ്പന് കൊടുക്കുന്ന ഒരു, അത് വളർത്തുപിതാവാണെങ്കിൽ പോലും അപ്പന് കൊടുക്കുന്ന ഒരു അവകാശമായിട്ടാണ് നമ്മളിത് കാണുന്നത്. കാരണം നമുക്കറിയാം യേശുമ്പുരാന്റെ ജനനത്തില് ഏറ്റവും അവസാനം ആ ജനനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചുമതലയും അല്ലെങ്കിൽ അറിവും ലഭിക്കുന്ന യോസേഫിനാണ്. യേശുമ്പുരാൻ ജനിച്ചതിന് ശേഷവും ശ്രദ്ധേയമായിട്ടുള്ള വെളിപാടുകളൊക്കെ കിട്ടുന്നത് യോസേഫിന് തന്നെയാണ്. മാതാവിനോ മറ്റാർക്കും പിന്നീടൊന്നും വലിയ വെളിപാടുകളൊന്നും കിട്ടുന്നില്ല, പക്ഷെ യോസേഫിന് കിട്ടുന്നുണ്ട്. എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടുന്ന ഓരോ നിമിഷങ്ങളും, അപ്പോൾ ഒരപ്പന്റെ ഉത്തരവാദിത്തമുള്ള ഒരു അപ്പന് കിട്ടുന്ന അറിവായിട്ടാണ്, ഒരു ആത്മീയ അറിവായിട്ടാണ് ഇത്. പക്ഷെ മാത്രം ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് സ്വാധീനിക്കാൻ യോസേഫിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ തന്നെ കാണാം. വളരെ ശ്രദ്ധേയമായ ഒരു ജീവിതമാണ്. പക്ഷെ എങ്ങനെയോ സുവിശേഷങ്ങളും അല്ലെങ്കിൽ സഭകളും ഒക്കെ യോസേഫിനെ മറന്നു പോകുന്നു എന്നുള്ളത് ഇല്ല, മർത്തോമാ സ്ത്രീയുടെ കാര്യം പറഞ്ഞതുപോലെ. ഒരു പക്ഷെ അത് കൂടുതൽ
യേശുമ്പുരാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനാണെന്നുള്ള ഒരു അറിവ് ലോകത്തിന് കുഴി കൊടുക്കാനായിട്ടായിരിക്കാം അങ്ങനെ ഒരു തന്ത്രപരമായിട്ടുള്ള സംഗതി വന്നത്. എങ്കിൽ തന്നെയും യേശുമ്പുരാന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ബന്ധമാണ് യോസേഫിന് എന്നുള്ളത് നമുക്ക് അച്ഛനിൽ കൂടിയും ഒക്കെ അല്ലെങ്കിൽ പലപ്പോഴും പലരിൽ കൂടിയും പറഞ്ഞു കേട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പഴയ നിയമത്തിലെ രണ്ട് പിതാക്കന്മാരും രണ്ട് യോസേഫ് പഴയ നിയമത്തിലെ പഴയ യോസേഫും അതുപോലെ തന്നെ അരിമത്തിക്കാരൻ യോസേഫും ഈ മൂന്ന് യോസേഫും യോസേഫിനുള്ള അധിക നാമധേയങ്ങൾ വേദവസ്തു ഇല്ലെങ്കിലും ഈ മൂന്ന് നാമധേയങ്ങളും ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിച്ച ആളുകൾ തന്നെയാണ്. അവർ നല്ലൊരു ചിന്ത നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാൾ അനുബന്ധിച്ച് കാൾക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛൻ നിന്ന് ഇടയായി തീർന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കുടുംബജീവിതത്തിന് കൊടുക്കേണ്ട പ്രാധാന്യവും അല്ലെങ്കിൽ ഒരപ്പന് കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ്. മാതാവിനെയും അല്ലെങ്കിൽ യേശുബ്രാനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ മാതാവ് ഈ വലിയ ഉത്തരവാദിത്വം സ്വീകരിച്ചതുപോലെ തന്നെയാണ് യോസേഫും ഈ ഉത്തരവാദിത്വം സ്വീകരിച്ചത്. ഒരുപക്ഷെ യോസേഫ് അത് നിരാകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ദൈവം മറ്റെന്തെങ്കിലും വഴി കാണുമായിരിക്കും ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ഒരു സാധാരണഗതിയിൽ യോസേഫ് അതിനെ നിരാകരിക്കുകയാണെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് സമൂഹം മുഴുവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാണെന്നറിയുകയും അവളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു തലങ്ങളിലേക്ക് മാറ്റപ്പെടുകയുള്ളായിരുന്നിരിക്കാം. പക്ഷെ ദൈവം മറ്റെന്തെങ്കിലും വഴി കാണും വേറെ സത്യം എങ്കിൽ തന്നെയും അപ്പൊ വല്ലാത്ത ഒരു ദുർഘടകരമായ സാഹചര്യത്തിലാണ് ഒരു മടിയും കൂടാതെ യോസേഫ് ആ ഒരു സന്തോഷത്തോടുകൂടി ആ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത ഉത്തരവാദിത്വം വളരെ ശ്രദ്ധയോടുകൂടി അത് നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ജീവിത ചരിത്രത്തിൽ ഒരിക്കലും അവിസ്മരണീയമായ ഒരു സാന്നിധ്യം തന്നെയാണ് യോസേഫ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നല്ലൊരു ചിന്ത പ്രിയപ്പെട്ട അച്ഛനിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം മടയായി തീർന്നു. ഒരു പക്ഷേ അവസാനം അത് ഫോൺ കട്ടായെങ്കിൽ തന്നെയും എനിക്ക് അച്ഛൻ കയറിയിട്ടുണ്ട്. അച്ഛൻ ഇമാനുവൽ അച്ഛൻ
ഉണ്ട്.
ഒരു വാക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നിർത്താവോ?
ആ ഓക്കെ ആക്ക ഒരു പറഞ്ഞോണ്ട് വന്നാൽ നിർത്തിയേക്കട്ടെ.
ഓക്കെ
അപ്പോൾ അവിടെ കുടുംബജീവിതത്തിൽ നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ കാണുന്ന, ഒരു ഭാര്യയും ഭർത്താവും. ഈ ഭാര്യക്ക് സ്കിൻ സംബന്ധമായ ഒരു രോഗം പിടിപെട്ടു. അവർ വിരൂപയായെന്ന് തോന്നിയപ്പോൾ അവൾ വിചാരിച്ചു എന്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കുറയുമായിരിക്കും. എന്നാൽ ഈ ഭർത്താവ് ഈ സമയത്ത് അവളെ കൂടുതലായിട്ട് ടേക്ക് കെയർ ചെയ്യുക, സ്നേഹിക്കുവാൻ, പരിചരിക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ മനുഷ്യൻ ചെറിയൊരു ഭർത്താവിന് ചെറിയൊരു അപകടങ്ങൾ സംഭവിക്കുന്നു. അപകടത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു കാഴ്ച നഷ്ടപ്പെടുന്ന പോലെ അദ്ദേഹം ഭാര്യയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. കാരണം ഭാര്യയ്ക്ക് തോന്നരുത് താൻ വിരൂപയാണെന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നു എന്ന് തോന്നരുത് രീതിയിൽ അദ്ദേഹം ഇന്ന് ഒരു കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് ഭാര്യയുടെ മുമ്പിൽ നടിക്കുന്ന ഒരു അനുഭവം. കുറെ നാളുകൾക്ക് ശേഷം ഭാര്യയുടെ അസുഖം മൂർച്ഛിച്ചു. അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഈ വീട്ടിൽ താമസിക്കേണ്ട, ഞാൻ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ റിലേറ്റീവ്സ് ചോദിച്ചു, കണ്ണിന് കാഴ്ചയില്ലാത്ത നീ എങ്ങോട്ട് പോകാനാണ്? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ അപകടത്തിൽ എന്റെ കണ്ണിന്റെ കാഴ്ചയൊന്നും നഷ്ടപ്പെട്ടില്ല, എനിക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്നു, പക്ഷേ എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. അവൾക്ക് എന്റെ സ്നേഹം മുഴുവനായിട്ട് കിട്ടുന്നു എന്നുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ അവൾക്ക് തോന്നരുത് അവൾ വിരൂപയാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ സ്നേഹം അവൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു അനുഭവം, അതല്ല, മറിച്ച് അതെന്റെ ഭാര്യയുടെ കുറവുകളിൽ ആ കുറവിനോട് താതാത്മ്യപ്പെടുന്ന ഒരു അനുഭവം. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്, നമ്മൾ ആരും പൂർണ്ണരല്ല, വി ആർ നോട്ട് പെർഫെക്റ്റ്. എല്ലാവർക്കും ഉണ്ട് കുറ്റങ്ങൾ, കുറവില്ലാത്ത മനുഷ്യരില്ല. ആ കുറ്റങ്ങളുടെയും കുറവുകളുടെയും നടുവിൽ ദൈവം നമുക്ക് കൂട്ടായിട്ട് തന്ന പങ്കാളിയെ ടേക്ക് കെയർ ചെയ്യുവാനും സ്നേഹിക്കുവാനും കരുതുവാനും സാധിച്ചുവെങ്കിൽ അതാണ് നീതിമാനെന്ന ഒരു നാമത്തിന് ഞാനും നിങ്ങളും അർഹരായിത്തീരും. കുടുംബത്തിൽ ഭാര്യ നീതിമാൻ, ഭർത്താവ് നീതിമാനാവുമ്പോൾ ഭാര്യയും ആ നീതിയുടെ അനുഭവത്തിലേക്ക് വരും. മാതാപിതാക്കൾ നീതിയുള്ളവരാകുമെങ്കിൽ മക്കളും ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. അതാണ് ആൻ ഐഡിയൽ ഫാമിലി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ യേശുവിന്റെ വളർത്തുപിതാവായ യോസേഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ നീതിമാനാവുകൊണ്ട് അവക്ക് ലോകാപവാദം ഉണ്ടാക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവം എനിക്ക് കൂട്ടായി തന്നതാണ് എന്റെ ഭാര്യ, അല്ലെ ദൈവം എനിക്ക് കൂട്ടായി തന്നതാണ് എന്റെ ഭർത്താവ് എന്നുള്ളൊരു ചിന്ത കുടുംബജീവിതത്തിൽ നമുക്ക് നമ്മെ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരസ്പരം കാര്യങ്ങളെ ഷെയർ ചെയ്തുകൊണ്ട് പരസ്പരം സന്തോഷത്തിന്റെ അനുഭവത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് നല്ലൊരു ക്രൈസ്തവ കുടുംബജീവിതം നയിക്കുവാൻ ദൈവംതമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിനായിട്ട് അവസരം തന്ന എന്റെ സതീർത്ഥൻ പ്രിയപ്പെട്ട രാജേഷത്തിനുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഇത്ര നേരം ശ്രവിച്ചുകൊണ്ടിരുന്ന ഏവരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനായ എന്നെയും ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വരാൻ വിടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ, തീർച്ചയായിട്ടുള്ള നന്ദി അച്ഛനോട് അറിയിക്കുന്നു. ജോസഫിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോഴത്തെ കുടുംബജീവിതത്തെ കണക്ട് ചെയ്തുകൊണ്ട് അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് പകർന്നു വന്നത്. കുടുംബജീവിതം ഏറ്റവും വാല്യുള്ളതാണ്, അതനുസരിച്ച് കാത്തു സൂക്ഷിക്കണം. ജോസഫ് കാണിച്ച ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലും ആ ഒരു ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണം എന്നുള്ളത് നല്ല ചിന്ത അച്ഛൻ പകർന്നു. ഇതിൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടാമയുടെ നിയമധേയത്തിൽ അച്ഛനുള്ള സ്നേഹം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ ഓർക്കൊണ്ടിരുന്ന മാത്യു അബ്രഹാം, അതുപോലെ തന്നെ ഡാനിയൽ, രൂബൻ, ആലിസ് ജോസഫ്, ജോൺസി തോമസ്, ജോയി, ബിൻസു ഉമ്മൻ, ഷൊഹാൻ, വർഗീസ് ജോർജ്, ജോർജ് ആരുടെങ്കിലും പേരുകളുണ്ടോ? തുടങ്ങിയൊക്കെ പേരുകളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സന്തോഷം കൊള്ള നമ്മുടെ മാമനച്ചന്റെ ഫേസ്ബുക്ക് അതിന്റെ ഇന്നാണ് അതിന്റെ ദിവസമായത്. എല്ലാവരുടെ പേരിൽ അച്ഛനുള്ള ആശംസകൾ അറിയിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് അച്ഛന്റെ ഓർഡിനറി ആനിവേഴ്സറി അച്ഛനെ പ്രത്യേകമായിട്ട് നമുക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് അവനക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രൂപേനല്ലേ, രൂപൻ വെന്റിലേറ്റർ ആണെന്ന് പറഞ്ഞു. രൂപേനെ പ്രത്യേകമായിട്ട് വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിൽ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥന അതിനു മുമ്പ് നമ്മുടെ അപ്രൈമെന്റ് അനുതാപത്തിന്റെ രണ്ട് ശാഖ നമുക്ക് പാടിക്കൊണ്ട് ശുശ്രൂഷ
ആരംഭിക്കുന്നു.
സ്വർഗീയമായ വാഴുകൾ നൽകുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, ദൈവപുത്രന്റെ അനുഗ്രഹീതമായ ജനനപ്പെരുന്നാളിനോട് ചേർന്നു ഇന്ത്യയുടെ അപ്പോസ്തലനായി ഞങ്ങൾക്ക് വേണ്ടി ഭാരതത്തിൽ ഞങ്ങളെ ഞങ്ങളാക്കുവാൻ ബദ്ധപാട് സഹിച്ച് കടന്നു വന്ന അനുഗ്രഹീതമായ രക്തസാക്ഷിത്വം വഹിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന വിശുദ്ധനായ തോമസ് ശ്ലീഹായുടെ പെരുന്നാളിനോടനുബന്ധിച്ചും ഞങ്ങൾക്ക് ഈ ബുധനാഴ്ചയും ഒത്തുകൂടുവാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ഞങ്ങളിലൂടെ വ്യാപരിച്ച ദൈവകൃപയുടെ അപാരമായ ഉൾപ്പരപ്പിൽ പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങൾക്ക് ജീവിപ്പാനും ആരോഗ്യത്തോടെ ആയിരിക്കാനും ദൈവം ഭാഗ്യം നൽകി. അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ ഞങ്ങൾ ദിനം ദിനം സമർപ്പിക്കുന്ന ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ പരിപാലിക്കുകയും ആധ്യാത്മിക നേതൃത്വവും നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെയും വൈദികരെയും ഞങ്ങൾക്ക് ജന്മം നൽകുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത മാതാപിതാക്കളെയും ഞങ്ങളോടൊപ്പം കൂടെ പിറപ്പുകളായി പിറന്ന സഹോദരങ്ങളെയും അഭ്യസിപ്പിച്ച ഗുരുക്കന്മാരെയും ഞങ്ങളുടെ സഹപാഠികൾ, സഹപ്രവർത്തകർ, ശിഷ്യഗണങ്ങൾ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നവർ എല്ലാവർക്കും ലഭിക്കപ്പെട്ട വൻ കൃപകൾക്കായി നാഥ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് അനുഗ്രഹീതമായ ഒരു ശബ്ദം ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുവാനുള്ള കോണം ദൈവം നിയോഗിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇമ്മാനുവേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രദേശത്തെ ദൗത്യം അനേക ദേവാലയങ്ങൾ ശുശ്രൂഷിപ്പാനും ദൈവവചനം സംസാരിപ്പാനും അനേകർക്ക് ദൈവത്തിന്റെ തണലും സ്നേഹവും കൈമാറുവാനും നിന്റെ അഭിഷിക്തനെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഇന്ന് കേട്ടതായ വചനത്തിലൂടെ കർത്താവെ, ഞങ്ങൾ പഠിച്ചത് യാക്കോബിന്റെ പുത്രൻ ജോസഫിന് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കപ്പെട്ടതും സമൂഹത്തിൽ നിന്ന് ലഭിക്കപ്പെട്ടതും സഹോദരങ്ങളിൽ നിന്ന് ലഭിക്കപ്പെട്ടതുമായ കാര്യങ്ങളിൽ വെച്ച് ജോസഫ് അതിനെ എപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുത്ത നന്മകളാൽ അതിനെ അതിജീവിച്ചു എന്ന് പഠിക്കുവാൻ നമുക്കൊരു അവസരം ലഭിച്ചു. അതോടൊപ്പം തന്നെ അരിമത്തിയാക്കാരൻ ജോസഫ് സ്വന്തമായി കരുതിയിരുന്നതിനെ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനുള്ള അനുഗ്രഹീതമായൊരു സ്വഭാവം പങ്കുവച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് ഉചിതമെന്ന് പഠിപ്പിക്കുന്ന ഒരു ബാലപാഠം ഞങ്ങൾക്ക് അതിലൂടെ ഉൾക്കൊള്ളുവാനും സാധിച്ചുവല്ലോ. നീതിമാനായ ജോസഫ് വളർത്തുപിതാവായി വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നു എങ്കിലും ഏറെ സംസാരിക്കുന്നതിനേക്കാൾ ഏറെ കേൾക്കുവാൻ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ കേട്ടത് ദൈവത്തിൽ നിന്നായിരുന്നു. അതിന്റെ പരിവർത്തനങ്ങൾ തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാണിക്കുവാൻ വലിയൊരു അവസരം ഞങ്ങൾക്കിന്ന് കേൾക്കുവാൻ ഇന്നത്തെ സന്ദേശത്തിലൂടെ ദൈവം നമ്പുരാൻ ഇടയാക്കിയല്ലോ. ദൈവമേ, മൂന്ന് ചിന്തകളും മൂന്ന് വ്യക്തിത്വങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന നന്മകളെയും മൂല്യങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് അല്പമെങ്കിലും വിശുദ്ധിയിലേക്ക് മാറ്റപ്പെടുവാൻ ഉതകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ധാരാളം കേൾക്കുന്നു, ധാരാളം പ്രസംഗിക്കുന്നു, ഞങ്ങളുടെ ഹൃദയത്തിന് മാറ്റം കൂടി ഉണ്ടാകുന്നില്ല എങ്കിൽ കർത്താവ് ഇതൊക്കെ വ്യർത്ഥമെന്ന് പ്രത്യേകമായി എണ്ണുകയും ചെയ്യുന്നു. അപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഞങ്ങളിൽ പുതിയ മാറ്റങ്ങളെ സൃഷ്ടിക്കുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച രോഗികൾക്കായി, പ്രത്യേകിച്ച് രോഗത്തിന്റെ അവസ്ഥയിൽ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ശ്രമിക്കുമെങ്കിലും ആ വേദന അത് ആസ്വദിക്കുക എന്നുള്ളത് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാൾക്ക് അത് വ്യക്തമായ കാര്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. എങ്കിലും ഞങ്ങൾക്കൊരു കടപ്പാട് രോഗികളോടുണ്ട്. അവരുടെ വേദനകളെ കുറയ്ക്കുവാനും അവരുടെ മുമ്പിൽ ദൈവം നമ്പുരാൻ ഔഷധമായും പരിപാലനമായും ശുശ്രൂഷയായും ചികിത്സയായും കടന്നു വരുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവർക്ക് സൗഖ്യം ലഭിക്കും, അവരുടെ വേദനകൾക്ക് കുറവുണ്ടാകും, ആരോഗ്യത്തിന് പരിപാലനം ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ പ്രാർത്ഥനാ വലയത്തിലൂടെ അനേകർക്ക് സൗഖ്യം ലഭിച്ചത് ഞങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതിനാലും ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാന്റെ കരുണയും കൃപയും അവരോട് കൂടെ ഇരിക്കണമേ. സർവശക്തനും സ്വർഗീയനുമായ ദൈവമേ, അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശങ്ങൾക്കായി, അവരുടെ ആ പ്രദേശത്തുള്ള ദേവാലയങ്ങൾക്കും അഭിഷിക്തന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാരുണ്യവും കൃപയും എല്ലാ കൂട്ടായ്മയിലും നിലനിൽക്കണമേ. പ്രത്യേകിച്ച് ക്രിസ്മസിലേക്ക് അടുക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങളുടെ തൃപ്തിയായിട്ട് അതിനെ എടുക്കാതെ, അലങ്കാര വസ്തുക്കളുടെ മോടികൂട്ടലായിട്ട് അതിനെ കരുതാതെ, സൗഹൃദ ബന്ധങ്ങളിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാത്ത ഭക്ഷണപാനീയ പദാർത്ഥങ്ങളുടെ അനുഭവങ്ങളിലേക്ക് അതായിത്തീരാതെ, രക്ഷകൻ പിറക്കുന്ന ഒരു കുളിർമയുടെ അനുഭവമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച സന്തോഷം കണ്ടെത്തുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്ന്, മറ്റുള്ളവർക്ക് അനുഗ്രഹം വിതച്ച് ഒരു നീതിമാന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന ജീവിതക്രമമായി മാറ്റിയിരുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന വൈദികരെ അവിടുന്ന് കരുതണമേ. പ്രത്യേകിച്ച് മാമനച്ചിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ വാർഷികങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ദൈവദിനത്തിനു വേണ്ടി ആരോഗ്യത്തോടെ തുടർന്നും മോശയെ പോലെ, യോശുവയെ പോലെ പരിപാലിക്കപ്പെടുവാൻ ദൈവകൃപ അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അനുഗ്രഹം പ്രിയ വൈദികനും കുടുംബത്തിലും ലഭിക്കപ്പെടാൻ ഞങ്ങൾ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. ഇതിനുവേണ്ടി സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നവരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. അവരുടെ പരിശ്രമവും അവരുടെ സമയവും അവരുടെ ഉദ്യമങ്ങളും ഒക്കെ ഇതിനുവേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോൾ വലിയവന ദൈവം തമ്പുരാന്റെ കൃപയെ അതിലൂടെ ലഭിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ പരിശുദ്ധ ബാവാതിരുമേനിയും പിതാക്കന്മാരെയും വൈദിക സംഘത്തെയും അവിടുത്തെ കൃപയിലും കരുണയിലും നിലനിർത്തണം. അവിടുത്തെ സന്തോഷവും സമാധാനവും ക്രിസ്മസിന്റെ നാളുകളിൽ ഞങ്ങൾ പങ്കുവച്ച് വീണ്ടും വരുന്ന ബുധനാഴ്ച ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടിയും പ്രത്യേകിച്ചും നാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടത്തോടെയും ഇതിൽ സംബന്ധിച്ചവരോടുകൂടിയും നമ്മുടെ പ്രിയപ്പെട്ടവരായതുവരെയും ചാരിയുമായിരിക്കുന്ന എല്ലാവരോടും കൂടിയും ഇപ്പോഴും എപ്പോഴും
തന്നെ ഹൃദയഹിതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നല്ല ശാന്തമായി അനുഗ്രഹീതമായ ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട ഇമ്മാനുവേലിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും ഈ രാജ്യത്തൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയും അച്ഛന്റെ നല്ല വാക്കുകൾ കൽപ്പത്തക്കവണ്ണം സാഹചര്യം ഉണ്ടാകണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം നിറഞ്ഞ പ്രിയപ്പെട്ട മാമനച്ചൻ അതുപോലെ തന്നെ ഐസക്കച്ചൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിലെ വീട് സമർപ്പിക്കുകയും നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് ചോദനയുള്ള പ്രിയപ്പെട്ട മനോജ് അതുപോലെ തന്നെ ബൈബിള് വായിച്ച മോഹന്നങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ക്രിസ്മസിന്റെ പെരുന്നാൾ ആശംസിക്കുന്നു. പക്ഷേ വരുന്ന തിങ്കളാഴ്ചയാണല്ലോ ക്രിസ്മസിന്റെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ. എല്ലാവരും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ആരാധിപ്പാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായിട്ടുള്ള ആശംസ. ഇന്നത്തെ അർത്ഥമാസത്തിലേക്കായ ഫീസ്റ്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ ജന്മപെരുന്നാളിന്റെ ആശംസകളും എല്ലാവർക്കും വാക്കിൽ അറിയിക്കുന്നു. ദൈവം നമ്പർ അനേവരെയും വാഴ്ച അനുഗ്രഹിക്കട്ടെ. നന്ദി.